Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
ജ്ഞാനേശ്വരന്റെ ഒരു അഭംഗത്തിൽ ജ്ഞാനേശ്വരൻ പറയുന്നു, ഏത് നാമം വേണമെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാം. ഏകതത്വനാമ ദൃഢധരീമാനാൻ, ഹൃദയത്തിലെ ഒരേ ഒരു തത്വത്തിനെ ഓർമ്മിപ്പിക്കുന്ന നാമത്തിനെ ദൃഢമായി ധരിക്കും, ഹരിയുടെ കൃപ നിങ്ങൾക്കുണ്ടാകും. രാമകൃഷ്ണ ഗോവിന്ദ് എന്ത് നാമം വേണമെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം തന്റെ അനുഭവത്തിനെ ജ്ഞാനേശ്വരൻ പറയുന്നു. ജ്ഞാനദേവ് മൗനം, ജ്ഞാനദേവൻ ഇപ്പൊ മൗനമാണ്, ജപമാല കയ്യിലില്ല. ജപമാല എവിടെയാന്ന് വെച്ചാൽ ജപമാല ആന്തരി, ജപമാല ഉള്ളിലാണെന്നാണ്. ശ്രീഹരി ആ ജപമാല പിടിച്ചുകൊണ്ട് സദാ ജപിക്കുന്നു എന്നാണ്. ജ്ഞാനദേവൻ ജപിക്കുന്നില്ല, ഹൃദയത്തിൽ ശ്രീഹരി ജപിക്കുന്നു. എന്നുവെച്ചാലോ ബാഹ്യ ജപം ഒക്കെ അടങ്ങി ആന്തരികമായ അജപാജപം ആണ്. പ്രണവം പോലും അവിടെ അടങ്ങി ഈ അജപാജപം ഉള്ളിൽ അനുഭവപ്പെടും. പ്രണവം പോലും അവിടെ അടങ്ങും. എന്താണ് ഈ അജപാജപം? ആ അജപാജപം രമണ മഹർഷി ഒരിടത്ത് രമണ ഭഗവാൻ പറയുന്നുണ്ട്, ദി ഗ്രേറ്റസ്റ്റ് മന്ത്ര ഈസ് ഐ ഐ ഐ. ആദ്യത്തെ മന്ത്രമാണ് ഞാൻ 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 എന്നുള്ള ചലനം എന്നാണ്. എന്നുവെച്ചാൽ എല്ലാരും ജപിക്കുന്ന മന്ത്രം. ഏത് ജാതിയിലും വംശത്തിലും മതത്തിലും പെട്ട എല്ലാ പ്രാണികളും അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉള്ളിൽ സദാ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്, സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന സെന്ററാണ്. ഈ മന്ത്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബാക്കിയുള്ള മന്ത്രങ്ങളൊക്കെ എല്ലാവർക്കും മാറും, പക്ഷെ ഈ മന്ത്രം മാറില്ല. ബ്രഹ്മത്തിന് ആദ്യമായി വന്ന നാമം എന്നാണ്, ബാക്കിയുള്ള നാമങ്ങളൊക്കെ പിന്നീടാണ് വന്നത്. ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നു, അഹം നാമ അഭവത്. ബ്രഹ്മം ആദ്യമായി ബ്രഹ്മത്തിൽ അഹം നാമ ഉണ്ടായി എന്നാണ്. അഹം നാമ അഭവത്, സ്വയമേവ താൻ ഒരു പ്രത്യേക വ്യക്തിയായി ആദ്യമായി ചലിച്ചത്. അതാണ് ഈശ്വരന്റെ ഒരേ ഒരു പുത്രൻ എന്നൊക്കെ ക്രിസ്ത്യാനികൾ പറയുന്നത്. അതാണ് ആദ്യ പുത്രൻ. ആ പുത്രനെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ കണ്ടെത്തണം. ആദ്യത്തെ പുത്രൻ, പ്രഥമ സന്താനം, ആ ചലനം, അഹം നാമ അഭവത്, ഞാൻ 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 എന്നുള്ള സ്പന്ദനം, ആ സ്പന്ദനത്തിലാണ് നമ്മളുടെ സെന്റർ. അത് ചിത് ശക്തി എന്ന് പറയുന്നു. ആ പ്രഥമ സ്പന്ദന രൂപത്തിലുള്ള ഞാൻ എന്നുള്ള ചലനം നമുക്ക് പിടികിട്ടില്ല. അത് അല്പം സ്ഥൂലമായി കഴിയുമ്പോ ചിത്തത്തിന്റെ കളങ്കങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അഹങ്കാരമായിട്ട് ചലിക്കുന്നു. നമ്മൾക്കൊക്കെ മനസ്സിലാവും ഈഗോ, അഹം വൃത്തി, അഹം വൃത്തി നമ്മൾക്കൊക്കെ മനസ്സിലാവും. ഈ അഹം വൃത്തി, അഹം വൃത്തിയിൽ നിന്നും എത്രയോ ശുദ്ധമായ മണ്ഡലത്തിലാണ് ഈ പ്രഥമ സ്പന്ദന രൂപത്തിൽ പറഞ്ഞ ഈ മന്ത്രം, അഹം എന്നുള്ള ശുദ്ധ പ്രജ്ഞയുടെ സ്പന്ദനം. അപ്പോ അഹം വൃത്തി, അഹം സ്ഫൂർത്തി, അഹം ബോധം, അഹങ്കാരം, അഹം സ്ഫൂർത്തി, അഹം ബോധം. ഈ അഹം സ്ഫൂർത്തിയാണ് ആദ്യ ചലനം, ചിത് ശക്തി. ആ സ്ഫൂർത്തിയിൽ ഇരുന്നു കൊണ്ടാണ് ജ്ഞാനികളും ജീവൻ മുക്തന്മാരും യോഗികളും അവതാര പുരുഷന്മാരും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഈ സ്ഫൂർത്തിയിൽ ഇരുന്നു കൊണ്ടാണ് അവർ സ്ഫൂർത്തിമയന്മാരാണ്. അവരുടെ ശക്തിയുടെ എനർജിയുടെ സോഴ്സ് ഈ സ്ഫൂർത്തിയാണ്. ഈ സ്ഫൂർത്തിയെ, അതിന് രമണ മഹർഷി ഐ കറന്റ് എന്ന് പറയും, അഹം ധാര, അഹം സ്രോതസ് എന്ന്. ആ അഹം സ്രോതസ്സിനെ സ്പർശിച്ചു കഴിയുമ്പോഴാണ് നമ്മളുടെ അധ്യാത്മ സാധനയ്ക്ക് ജീവൻ വെക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ. ഒരു മന്ത്രം ഉപദേശിക്കുമ്പോഴും അത് മന്ത്രമാവുന്നത് ഈ സ്രോതസ്സിനെ സ്പർശിച്ചിട്ട് ശബ്ദം പുറത്തു വന്നാലേ അത് മന്ത്രമാവുള്ളൂ. ഈ സ്രോതസ്സിനെ സ്പർശിക്കാതെ ശബ്ദം പുറത്തു വന്നാൽ അത് മന്ത്രമാവില്ല, വെറും ശബ്ദമായിരിക്കും, സ്ഥൂലമായിരിക്കും. അപ്പൊ ഈ സ്രോതസ്, ഈ സ്ഫൂർത്തി, ഈ കറണ്ട്, ഈ ധാര, ഈ ധാരയാണ് നമ്മളുടെ വ്യക്തിമണ്ഡലത്തിന്റെ, വ്യക്തിത്വത്തിന്റെ മുഴുവൻ ആധാരം. ഇതാണ് ഗംഗ. ഈ ഗംഗയാണ് മെനക്കെട്ട് ഭഗീരഥ പ്രയത്നം ചെയ്ത് ആകാശഗംഗയായിട്ട് അവിടെ എവിടെയോ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെ മനോമണ്ഡലത്തിലൂടെ സ്ഥൂലമായ ഭൂമി, ഭൂമി എന്ന് വെച്ചാൽ ശരീരത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ മുക്തരാവും. ഭഗീരഥ പ്രയത്നം ചെയ്ത് ഭഗീരഥൻ കൊണ്ടുവന്ന ഗംഗ അതാണ്, ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുക്കിയതുപോലെ അതീതമായ മണ്ഡലത്തിൽ ഉള്ള ഈ ഒഴുക്കിനെ, ഈ സ്രോതസ്സിനെ, ഈ സ്ഫൂർത്തിയെ അഹങ്കാരത്തിലൂടെ, അഹങ്കാരത്തിൽ ദ്വാരം ഉണ്ടാക്കി അതിലൂടെ കൊണ്ടുവന്ന് ശരീരമാവുന്ന ഭൂമി പര്യന്തം ഈ ചൈതന്യ സ്ഫൂർത്തി, ഈ സ്രോതസ് ഒഴുകി വരണം, എന്നാലേ ശരിയാവും. അപ്പൊ അധ്യാത്മ സാധന പൂർത്തിയായി. അതിന് ഭഗീരഥ പ്രയത്നം തന്നെ വേണമെന്നാണ്. അതാണ് സാധാരണ ചെറിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. നിതാ ഏകധാനമായി അന്തരംഗമായ അന്വേഷണം. ആ പൂർണ്ണ അധിഷ്ഠാനത്തിലേക്ക് സത്യസ്ഥിതിയിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലാൻ ഉള്ള ഒരു മാർഗമാണ് മന്ത്രജപം. മന്ത്രജപം ഇല്ലാത്ത ആളുകൾക്ക് വിഷമിക്കൊന്നും വേണ്ട. മന്ത്രജപത്തിന്റെ ഒക്കെ തന്നെ സ്വരൂപമായ ഈ ആന്തരിക സ്ഫൂർത്തി എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ആ സ്ഫൂർത്തിയെ അന്വേഷിച്ച് കണ്ടെത്തുക. സ്ഫൂർത്തിയെ എങ്ങനെ അന്വേഷിക്കും എന്ന് വെച്ചാൽ, നമ്മളുടെ ചിത്തം തന്നെ ആ സ്ഫൂർത്തിയുടെ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള രൂപമാണ്. നമ്മളുടെ മനസ്സ് തന്നെ, മനസ്സിൽ കാമം ഉണ്ടാവട്ടെ, ക്രോധം ഉണ്ടാവട്ടെ, അസൂയ ഉണ്ടാവട്ടെ, ദ്വേഷം ഉണ്ടാവട്ടെ, സ്നേഹം ഉണ്ടാവട്ടെ, പ്രിയം ഉണ്ടാവട്ടെ, ഇഷ്ടം ഉണ്ടാവട്ടെ, എന്തൊക്കെ വികാരങ്ങൾ, ഈ വികാരങ്ങളൊക്കെയാണല്ലോ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഇന്നലെ പറഞ്ഞുവല്ലോ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്ന ക്ഷേത്രത്തിന്റെ സ്വഭാവങ്ങൾ. ഈ വികാരങ്ങളൊക്കെ തന്നെ ഈ സ്ഫൂർത്തിയുടെ ഒരു തരത്തിലുള്ള അശുദ്ധ രൂപങ്ങളാണ്. സ്ഫൂർത്തി ശാരദയാണെങ്കിൽ ഇതിൽ ചില വികാരങ്ങൾ കാളിയായിരിക്കും, ചിലത് ദുർഗയായിരിക്കും, ചിലത് ചണ്ഡിയായിരിക്കും. പക്ഷെ ഇതൊക്കെ തന്നെ ആ മൂലശക്തിയുടെ തന്നെ പ്രകട രൂപങ്ങളാണ്. ആ സ്ഫൂർത്തിയാണ് ചിത്ശക്തി എന്ന് പറയുന്നത്. ചിത്ശക്തി തന്നെ പൗരാണികമായ സങ്കല്പത്തിലൊക്കെ വരുമ്പോ ദേവിയായിട്ടും മറ്റും ഒക്കെ ഉപാസിക്കും. നമ്മൾ ലളിതാ സഹസ്രനാമം നോക്കിയാൽ എല്ലാ വികാരങ്ങളെയും അതിൽ വർണ്ണിച്ചിട്ടുണ്ട്. എല്ലാ വികാരങ്ങളും ഈ ശക്തിയുടെ ഓരോ ഭാവങ്ങളായിട്ട്. എന്നുവെച്ചാൽ എന്താ, ആ വികാരങ്ങളൊക്കെ നമ്മളിൽ കാണുന്നുണ്ട്. നമ്മൾ തന്നെയാണ് പ്രപഞ്ചം, നമ്മളിൽ തന്നെയാണ് അംബിക അവതരിക്കുന്നത് പല രൂപത്തിലും, പല വികാരങ്ങളുടെ രൂപത്തിലും. അപ്പൊ ഈ വികാരങ്ങളൊക്കെ തന്നെ ഒരേ ശക്തിയുടെ, മൂലശക്തിയുടെ അനേക വിധത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് ഉള്ളത്, സ്പന്ദനങ്ങളാണ്. അപ്പോ മൂല ശുദ്ധമായ ശക്തിയുടെ രൂപത്തിനെ, ചിത് ശക്തിയെ നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തണമെങ്കിൽ ആദ്യം ഈ ചലനത്തിനെ വിട്ടുനിന്ന് ഉള്ളിൽ കാണുക. ആ ചലനത്തിന് മുഴുവൻ സൂത്രേ മണികണായിവ, അനേക മുത്തുകൾ കെട്ടിയിട്ടുള്ള ഒരു മാലയിൽ ഒരു ചരടെന്ന വണ്ണം ഒരു വികാരം ഊടും പാവുമായിട്ട് നിൽക്കണുണ്ട്. നമ്മളുടെ അകമയ്ക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ആ വികാരമാണ് ജീവനാഡി. ആ വികാരമാണ് കാമമായിട്ടും ക്രോധമായിട്ടും അസൂയയായിട്ടും ദ്വേഷമായിട്ടും പ്രിയമായിട്ടും അപ്രിയമായിട്ടും ഒക്കെ വരുന്നത്. ആ വികാരത്തിന്റെ സെന്ററിനെ സ്പർശിച്ചാലേ എനിക്ക് ലോകത്തിലുള്ള ഏത് സംഭവവും എന്നെ ബാധിക്കുള്ളൂ, അല്ലെങ്കിൽ എന്നെ ഒന്നും ബാധിക്കില്ല. അത് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കറിയാം. ഇന്നലെയും മുന്നാന്നൊക്കെ പറഞ്ഞ ആ ചിജ്ജട ഗ്രന്ഥി തന്നെയാണ്, ആ വികാരം തന്നെയാണ് ചിജ്ജട ഗ്രന്ഥി. അതന്നെയാണ് അഹങ്കാരം എന്ന് പറയണത്, അഹന്ത എന്ന് പറയണത്. അതാണ് മനസ്സിന്റെ ഗ്രോസ് ഫോം. അത് എല്ലാ വൃത്തികളിലും വികാരങ്ങളിലും ഊടുംപാവുമായി നിറഞ്ഞു നിൽക്കുന്നു. അവിദ്യ കൊണ്ടുണ്ടായ ഒരു വികാരമാണത്. അത് എല്ലാത്തിനും പുറകിലും ഉണ്ട്. അതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സെന്ററിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞു. സ്ഫൂർത്തിയും ആത്മാവും ഒക്കെ തൽക്കാലം വിട്ടുകളയാം. ഇപ്പൊ അഹം വൃത്തി, അഹങ്കാരത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അത് സെന്ററാണ്. എന്ത് പ്രശ്നവും എന്നെ ബാധിക്കണമെങ്കിൽ ഈ സെന്ററിൽ സ്പർശിച്ചാലേ ബാധിക്കുള്ളൂ. ഇപ്പൊ ഈ പ്രഭാഷണം അതെ, വെറും ഒബ്ജക്റ്റീവ് ആയിട്ടിരുന്നാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, ചിലപ്പോൾ കുറെ നേരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകും ഒക്കെ. അതേസമയം നിങ്ങൾക്ക് ഇന്നലെയോ മിനിഞ്ഞാവുന്നോ അല്ലെങ്കിൽ അടുത്ത കാലത്തോ ജീവിതത്തിൽ വളരെ കാര്യമായി നടന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അതുമായി സംബന്ധപ്പെട്ട എന്തെങ്കിലുമാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ ഞാൻ പറഞ്ഞാലും എഴുന്നേൽക്കില്ല. ഇത് കഴിഞ്ഞിട്ട് പോയിക്കോളാം എന്ന് പറയും. അവിടെ എന്ത് പ്രധാന കാര്യം ഉണ്ടെങ്കിലും ശരി, ഞാൻ പരിഹാരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ കാര്യം, എന്നെ ബാധിക്കുന്ന ഏതോ കാര്യം പറയുകയാണെങ്കിൽ ഇരിക്കും. ആ ഇരുത്തിയ ശക്തി എന്താണ്? ഇതേത് ഒബ്ജക്റ്റീവായിട്ട് നിങ്ങൾക്ക് കാര്യമായി നിങ്ങളെ ബാധിക്കാത്ത ഒരു പ്രശ്നം ഞാൻ പറയുകയാണെങ്കിൽ ഉറക്കം വരികയും ബോറടിക്കുകയും അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാം എന്ന് തോന്നുകയും അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്നാലും എനിക്ക് വേറെ പ്രധാന കാര്യമുണ്ട് എന്നൊക്കെ പ്രിവിലേജ് കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം ഇപ്പൊ നിങ്ങളെ പിടിച്ചിരുത്തിയ ശക്തി ഏതാ? ഇതിന് പ്രിവിലേജ് കൊടുത്ത ശക്തി ഏതാ? ഏതോ ഒരു സെന്ററിൽ തൊട്ടു, ആ സെന്ററിൽ സ്പർശിച്ചാൽ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കും. അത് നമ്മളുടെ ശ്രദ്ധയുടെ സെന്ററാണ്. അതാണ് ശ്രദ്ധാമയോയം പുരുഷ യോ യത് ശ്രദ്ധ സയേവ സഹ എന്ന് പറഞ്ഞു. നമ്മളുടെ ശ്രദ്ധ, ഒരു പക്ഷേ ആരെങ്കിലും മരിച്ചിട്ടുണ്ട്, ആ ദുഃഖത്തിന് പരിഹാരം കാണാതെ ഇരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ശ്രദ്ധാ സെന്റർ തൽക്കാലത്തേക്ക്. ഞാൻ മരണത്തിനെ കുറിച്ചും മരണ ദുഃഖത്തിനെ കുറിച്ചുമാണ് പ്രഭാഷണം ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ വിളിച്ചോണ്ട് പോവാൻ ആള് വന്നാലും നിങ്ങൾ ചലിക്കില്ല. ഒരുപക്ഷെ മകനോ മകളോ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ട് അതിലിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധാശക്തി ആ ഒരു സെന്ററിലാണ് ഏകാഗ്രപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ചലിക്കില്ല. ഇല്ല, ആത്യന്തികമായ മോക്ഷത്തിൽ നമ്മളുടെ അഹങ്കാരം എവിടെയെങ്കിലും ഒരിടത്ത് ഏകാഗ്രപ്പെടണം, അത്രയേ ഉള്ളൂ. മോക്ഷം നേടണം എന്നുള്ള സെന്ററിലാണ് നിങ്ങൾ ഏകാഗ്രപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ചലിക്കില്ല. നമ്മുടെ ജീവിതത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിനെ നമ്മൾ എവിടെ വെക്കണു എന്നേ ഉള്ളൂ മുഖ്യം. ആധ്യാത്മികത്തിൽ വെച്ചാൽ അവിടെ ലഗ്നമാവും, ലൗകികത്തിൽ വെച്ചാൽ അവിടെ ലഗ്നമാവും. ലൗകികത്തിൽ പല സ്ഥലങ്ങളിൽ ലഗ്നമാവും, ആധ്യാത്മികത്തിൽ ഒരു സ്ഥലത്തെ ലഗ്നമാവുള്ളൂ. അതാണ് വ്യവസായാത്മിക ബുദ്ധി ഏകേഹ ഗുരുനന്ദന ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. നമ്മളുടെ അഹങ്കാരത്തിന് ഭഗവത് പ്രാപ്തി എന്ന് പറഞ്ഞിട്ടോ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞിട്ടോ മുക്തി എന്ന് പറഞ്ഞിട്ടോ ആ സെന്ററിലാണ് കൊളുത്തിട്ട് വെക്കുന്നതെങ്കിൽ അതിനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ ജീവിതത്തിൽ. ബാക്കിയൊക്കെ ചെയ്യും, ഉണ്ണുകയും ഉറങ്ങുകയും കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ സെന്റർ മുഴുവൻ ഇവിടെയാണ്. ഉള്ളിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, വിമുക്തിക്കുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഇതിന് അനുകൂലമായിട്ടിരിക്കും, പ്രതികൂലമായിട്ട് ഒന്നും ചെയ്യില്ല. അപ്പൊ ഈ സെന്ററാണ് അഹങ്കാരം, അഹംവൃത്തി എന്നൊക്കെ പറയുന്നത്. ഈ അഹംവൃത്തിയാണ് അധ്യാത്മ സാധനയ്ക്ക് വളരെ പ്രധാനമായിട്ടുള്ളത്. ബാക്കിയുള്ള വൃത്തികളൊന്നും കാര്യമില്ല, ബാക്കിയുള്ള വൃത്തികളൊക്കെ എങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, വരികയോ പോവുകയോ ഒക്കെ ചെയ്യട്ടെ, ഈ ഒരേ ഒരു വൃത്തി, ഈ വൃത്തിയാണ് നമ്മുടെ ജീവിതത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. എന്റെ ജീവിതം, എന്റെ പ്രശ്നം, എന്തൊക്കെ തന്നെ നമ്മൾ വേദാന്തവും മറ്റുമൊക്കെ കേട്ടാലും പിന്നെയും കുറച്ചു കഴിഞ്ഞ് ഈ വൃത്തിയുടെ കൺട്രോളിൽ പെടുമ്പോഴാണ് അതൊക്കെ പറയാം, നമുക്ക് ജീവിക്കണ്ടേ. ഈ വൃത്തിയാണ് കൺട്രോൾ, കൺട്രോൾ ഇയാളുടെ കയ്യിലാണ്. അല്ല, മോക്ഷമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ഈ വൃത്തി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങോട്ട് കൊളുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ പോയാ പോട്ടെ എന്ന് ഇതല്ലേ പ്രധാനം. അപ്പോഴും ഇത് ഇങ്ങോട്ട് തിരിഞ്ഞത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അപ്പൊ ഇതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല, അതിനെ എങ്ങോട്ട് തിരിക്കണു, ആ ശ്രദ്ധ ഈശ്വരാഭിമുഖമായിട്ട് തിരിയുന്നുണ്ടോ എന്നുള്ളതാണ്. ശ്രദ്ധ തന്നെയാണ് അഹങ്കാരം. വാസ്തവത്തിൽ ഉള്ളിൽ ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, അതിനെ തന്നെ അഹങ്കാരം എന്ന് പറയുന്നത്, അതിനെ തന്നെ മനസ്സെന്ന് പറയുന്നത്, അതിനെ തന്നെ ബുദ്ധി എന്ന് പറയുന്നത്, അതിനെ തന്നെ വികാരം എന്ന് പറയുന്നത്, അത് തന്നെ ആത്മാവുമായിട്ട് തീരും ലാസ്റ്റില്. രമണ മഹർഷി എടുത്ത് പറയുന്നുണ്ട്, മൈൻഡ് എക്സ്ട്രോവേർട്ടഡ് സെൽഫ്, എക്സ്ട്രോവേർട്ടഡ് ഇസ് മൈൻഡ്, മൈൻഡ് ഇൻട്രോവേർട്ടഡ് ഇസ് സെൽഫ്, രണ്ടെണ്ണം ഇല്ലാന്നാണ്. അപ്പോ ഈ അഹങ്കാരത്തിനെ മൂലാന്വേഷണം ചെയ്യുക എന്നുള്ള ഒരു വിദ്യ, ആ വിദ്യയാണ് ഇവിടെ ഈ മഹായോഗം, ഈ സദ്ദർശനത്തിന്റെ സെന്റർ. അഹം വിമർശനം ഈ കാശ്മീരി ശൈവിസത്തിലും ഈ മാർഗം അവർ അവരും അംഗീകരിച്ചിരുന്നു. അകൃത്രിമ അഹം വിമർശനം എന്നാണ് അവരുടെ മാർഗം. അകൃത്രിമമായ അഹത്തിനെ വിമർശനം ചെയ്യുക എന്നാണ്. പക്ഷേ അത് നാൾ വരെ അത് നഷ്ടപ്പെട്ടു പോയി. കാശ്മീരി ശൈവിസത്തിൽ ശുദ്ധമായ വേദാന്ത മാർഗം നഷ്ടപ്പെട്ടു പോയി, അശുദ്ധമായി തീർന്നു. നമ്മളുടെ വേദാന്തത്തിലും അതുപോലെ തന്നെ ഈ മാർഗം നഷ്ടപ്പെട്ടു പോയി, വെറും ഇന്റലക്ച്വൽ ആയിട്ട് തർക്കവേദാന്തമായിട്ട് മാറി. അപ്പൊ വഴി പഴിച്ചുപോയി. ശങ്കരാചാര്യരുടെ കാലത്തൊന്നും ഇങ്ങനെ തർക്കവേദാന്തമൊന്നുമില്ല. പിന്നീട് തർക്കവേദാന്തമായി മാറിയതോടുകൂടെ വേദാന്തം വെറും ഇന്റലക്ച്വൽ ജഗ്ലറി ആയിട്ട് തീർന്നു. കാശ്മീരി ശൈവിസത്തിലും ഇതുണ്ടായിരുന്നു. അകൃത്രിമ അഹം വിമർശനം, കൃത്രിമമല്ലാത്ത അഹത്തിനെ കണ്ടെത്തുക വിചാരം കൊണ്ട് എന്നാണ്. കൃത്രിമ അഹത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അത് വീണ്ടും കാശ്മീരി ശൈവിസത്തിന് ജീവൻ വെച്ചു ലക്ഷ്മൺ ജു എന്ന് പറയുന്ന സാധു. അദ്ദേഹം രമണ മഹർഷിയെ വന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ കാശ്മീരി ശൈവിസം വീണ്ടും ഒന്ന് എഴുന്നേറ്റു. അപ്പോ ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണത്തിനെയാണ് ഇവിടെ മജ്ജനം എന്ന മാർഗത്തിൽ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. കൂപേ യഥാ ഗാഢജലേ തഥാന്ത നിമജ്ജ്യ ബുദ്ധ്യാ ശിതയാ നിതാന്തം പ്രാണം ച വാചം ച നിയമ്യ ചിൻവൻ വിന്ദേൻ നിജാഹങ്കൃതി മൂലരൂപം എഴുമ്പും അഹന്തൈ എഴും ഇടത്തൈ നീരിൽ വിഴുന്ത പൊരുൾ കാണവേണ്ടി മുഴുകുതൽ പോർ കൂർന്തമതിയാർ പേച്ച് മൂച്ചടക്കിക്കൊണ്ടുള്ളേ ആഴ്ന്ന് അറിയ വേണ്ടും അറി അരിപ്പിണം പോൽ എഴുമ്പും അഹന്തൈ എഴും ഇടത്തൈ നീരിൽ വിഴുന്ന പൊരുൾ കാണവേണ്ടി മുഴുകുതർപ്പോൽ. വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ വീണാൽ, ഒരു കിണറ്റിൽ എന്തെങ്കിലുമൊക്കെ വീണാൽ, തമിഴിൽ ഭഗവാൻ നീര് എന്നേ പറഞ്ഞുള്ളൂ, സംസ്കൃതത്തിൽ കൂപം എന്ന് പറഞ്ഞു, കിണറ് എന്ന് പറഞ്ഞു. നമ്മളൊരു കുളത്തിലോ നദിയിലോ കുളിക്കുമ്പോ കയ്യിലുള്ള മോതിരമോ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ മൂക്കടച്ചു പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് അതിനെ തെരയും. അതുപോലെ കൂപേ യഥാ ഗാഢജലേ, ഗാഢമായ ജലത്തിൽ തഥാ അന്തർനിമജ്യ, അതേപോലെ ഉള്ളിൽ മുങ്ങിയിട്ട്, തഥാ അന്തർനിമജ്യ ബുദ്ധിയാ ശിതയാ, സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട്, ശിതമായ ബുദ്ധി കൊണ്ട്, പ്രാണം ച വാചം ച നിയമ്യ, പേച്ച് മൂച്ച് അടക്കിക്കൊണ്ട് എന്നാണ് തമിഴ്. പ്രാണനും വാക്കും, വാങ് നിരോധം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിതമാവുക. വായു മാത്രമല്ല, ശബ്ദം മാത്രമല്ല, പക്ഷെ ശബ്ദം വളരെ പ്രധാനം. എന്താന്ന് വെച്ചാൽ അനാവശ്യമായ ഒരു വാക്ക് ഉച്ചരിക്കുക എന്നുള്ളത് ഋഷികളുടെ മാർഗമേ അല്ല. ഇങ്ങനത്തെ പ്രഭാഷണമൊന്നും നമ്മളുടെ പൂർവ്വകാലത്തിലൊന്നുമില്ല, കുറച്ചേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ തന്നെ നോക്കൂ, പറയുന്നത് മുഴുവൻ എന്താ ഒരേ കാര്യമാണ്, എത്ര വാശ്യമായിട്ട് പറയണു അല്ലെ. വാചോ വിഗ്ലാപനം ഹി തത്, ഈ സത്യത്തിനെ വിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ, ശ്രുതി പറയുന്നു പറയുകയാണെങ്കിൽ ഇത് പറയാം, പക്ഷേ ഇത് വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി എന്തെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ വാക്കിനെ അശുദ്ധം ചെയ്യലാണെന്നാണ്. വാചോ വിഗ്ലാപനം ഹി തത്, വാക്കിനെ വിഗ്ലാപനം ചെയ്യലാണ്, അശുദ്ധം ചെയ്യലാണെന്നാണ്. അപ്പോ വാക്കിനെ നിയന്ത്രിക്കുക, വാങ് നിരോധം. യോഗസ്യ പ്രഥമദ്വാരം വാങ് നിരോധോ അപരിഗ്രഹ നിരാശാച്ച നിരീഹാച്ച നിത്യം ഏകാന്തശീലത എന്നൊക്കെയാണ് ആചാര്യസ്വാമികളുടെ വചനം. യോഗത്തിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതൊക്കെയാണ് അത്രേ. വാങ് നിരോധം, അനാവശ്യമായ വസ്തുക്കൾ, നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ആരെങ്കിലും തരണു എന്ന് പറഞ്ഞ് വാങ്ങി വാങ്ങി വെക്കാതിരിക്കുക. അപരിഗ്രഹം, ആഗ്രഹങ്ങൾ കുറയൽ, തൃഷ്ണ കുറയൽ. നിത്യം ഏകാന്തശീലത, ഏകാന്തത്തിൽ ഇരുന്ന് പരിശീലിക്കുക, ഇതൊക്കെ യോഗത്തിന് പ്രഥമദ്വാരമാണെന്നാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിത്യം ഏകാന്തശീലത, ഇതൊക്കെ ഉണ്ടെങ്കിൽ വാക്ക് അടക്കി, അനാവശ്യമായ വാക്കുകൾ ഉച്ചരിക്കാതെ, മാത്രാലാഭ പുത്രലാഭ എന്നാണ് ഋഷികളുടെ സമ്പ്രദായം. ഒരു മാത്ര ലഭിച്ചാൽ പുത്രൻ ലഭിച്ച സന്തോഷമാണ് അത്ര അവർക്ക്. അതായത് ഒരു വാക്ക് പറയാതെ കഴിച്ചാൽ, ഒരു വാക്ക് പറയാതെ കഴിച്ചു എന്ന് വെച്ചാൽ, ഒരു സന്താനലാഭത്തിന്, ഒരു ഗൃഹസ്ഥന് സന്താനലാഭത്തിൽ സന്തോഷം ഉണ്ടാവണ പോലെയാണ് അത്ര ഋഷികൾക്ക്. ഇത് പറയാതെ കഴിച്ചുവല്ലോ എന്നാണ്. ആ വാക്കുകളെ നിയന്ത്രണം ചെയ്യൽ ആദ്യത്തെ പടിയാണെന്നാണ്. അപ്പോ സ്ഥൂലമായ മൗനം പോലും ഈ ആത്മവിചാരത്തിന് സഹായമാണ്. സ്ഥൂലമായി നമുക്ക് ഹാബിറ്റ് കൊണ്ട് നമ്മൾ വർത്തമാനം പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇടയ്ക്ക് കുറച്ചു കാലം പിടിച്ചു നിർത്തിയാൽ ഈ പിടിച്ചു നിർത്തുന്ന ഒരു ഹാബിറ്റ് നമുക്ക് വരും, പിടിച്ചു നിർത്തുന്ന ഒരു ഹാബിറ്റ് വരും. ആ ഹാബിറ്റ് നമുക്ക് സഹജമായി തീർന്നാൽ അനാവശ്യമായ വാക്ക് പറയണതും കുറയും. ആദ്യം സ്ഥൂലമണ്ഡലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പലതും പറയേണ്ടതല്ല പറയണത്, വായാണ് പറയണത്, മനസ്സുപോലും അല്ല. ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടോ, വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കണക്ഷൻ ഉണ്ടാവില്ല, എന്തോ ചെയ്തുകൊണ്ടിരിക്കും വായു കൊണ്ട്. അതേപോലെയാണ് നമ്മളുടെയും പല വർത്തമാനങ്ങളും, ഒരു ആവശ്യമില്ലാതെ വർത്തമാനം പറയും. നമ്മൾ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാവില്ല, വായ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യം വായ നിയന്ത്രിക്കുന്നതും ഇതിന് സഹായമാണ്, വാങ് നിരോധം. വാക്ക് പ്രാണനാണ്, വാക്ക് തന്നെ പ്രാണന്റെ സ്ഥൂല രൂപമാണ്. നമുക്ക് അകമേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ധാരാളം പ്രാണശക്തി വേണം, ധാരാളം പ്രാണശക്തി വേണം. ആ പ്രാണശക്തി സംഭരിക്കാൻ ആദ്യം വാക്ക് നിയന്ത്രിച്ചു. പിന്നെ വാക്കിന്റെ സൂക്ഷ്മമാണ് പ്രാണൻ. പ്രാണൻ കൊണ്ടാണ് വിശപ്പ്, ദാഹം, ഉറക്കം, പല വിധത്തിലുള്ള ഇമോഷൻസ്, ഇതൊക്കെ പ്രാണന്റെ മണ്ഡലമാണ്. ഇതൊക്കെ തന്നെ കൺട്രോൾ വരുന്നത് പ്രാണനിയന്ത്രണം എന്ന് വെച്ചാൽ, ഈ ബലൂണിൽ കാറ്റടച്ചിട്ട് നിർത്തുന്ന പോലെ പ്രാണനെ ഉള്ളിൽ നിർത്തുന്നത് മാത്രമല്ല, അതൊക്കെ സ്ഥൂല പ്രാണനിയന്ത്രണമാണ്. സ്ഥൂല പ്രാണനിയന്ത്രണം മാത്രം പോരാ, സ്ഥൂല പ്രാണനിയന്ത്രണം ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു സുഖമൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രാണായാമം ആവില്ല. ചിത്താദി സർവഭാവേഷു ബ്രഹ്മാത്മത്വാവലോകനാദി നിരോധ സർവവൃത്തിനാം പ്രാണായാമ ഉച്ചത്തെ എന്നാണ് ആചാര്യസ്വാമികളെ അടുത്ത് പറഞ്ഞത്. ചിത്തമൊക്കെ പ്രാണന്റെ സ്വരൂപമാണ്. ആ ചിത്താദി സർവഭാവങ്ങളിലും ഏകതത്വാഭ്യാസം കൊണ്ട് ചിത്തവൃത്തികളെ നിരോധം ചെയ്യുന്നതാണ് പ്രാണായാമം എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ, ചിത്തത്തിന്റെ ചലനമൊക്കെ പ്രാണന്റെ ചലനമാണ്, ചിത്തത്തിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ പ്രാണന്റെ ഡിസ്റ്റർബൻസ് ആണ്, വ്യാധി പ്രാണന്റെ ഡിസ്റ്റർബൻസ് ആണ്. വാക്ക് പ്രാണനാണ്, ഡ്രെയിൻഡ് ഔട്ട് ആവും. നമ്മൾ അനാവശ്യമായ വാക്കുകൾ പറയുകയാണെങ്കിൽ നമ്മള് ഊർജം മുഴുവൻ നഷ്ടപ്പെടും. അപ്പൊ ഈ പ്രാണനെ പതുക്കെ 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 പ്രാണനും വാക്കും അടക്കി സ്ഥൂലമണ്ഡലത്തിൽ വളരെ ജാഗ്രതയോട് പെരുമാറി അനാവശ്യമായ ഊർജ വ്യയം ഇല്ലാതാക്കി തീർത്ത്, ഊർജത്തിനെ നിയന്ത്രണം ചെയ്ത്, കോൺഫ്ലിക്ട്സ് കൊണ്ട് ധാരാളം ഊർജം നഷ്ടപ്പെടും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവാതെ. അതാണ് ഇന്നലെ ആർജവം എന്ന് പറഞ്ഞത്, ഒരു ഗുണം, ഒരു ക്വാളിറ്റി, ആർജവം, ഋജുബുദ്ധി. ഒന്ന് തീരുമാനിക്കുക, മറ്റൊന്ന് ചെയ്യുക, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുക, ഇങ്ങനെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉള്ളിൽ ഉണ്ടായാൽ അതുകൊണ്ട് ഊർജം എത്ര ക്ഷയമാവോ അത്രയും ഊർജം സ്ഥൂലമായ കാര്യങ്ങൾ കൊണ്ട് ക്ഷയമാവില്ല. അപ്പൊ ഊർജത്തിനെ വളരെയധികം സംഭരിക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്കുള്ള ഒരു നിധിയാണ്. പ്രാണൻ അപ്പപ്പോ നമ്മളുടെ ഉള്ളിലുള്ള പ്രാണൻ ഡിപ്ലീറ്റ് ആവുന്നത് കൊണ്ടാണ് സന്ധ്യാവന്ദനത്തിൽ ഒരു സമ്പ്രദായം ഉണ്ട്. മന്ത്രം ജപിച്ച് രാവിലെ പറയുന്നത്, രാത്രി ഞാൻ എന്തൊക്കെ പാപം ചെയ്തുവോ ആ പാപത്തിനൊക്കെ ഞാനിതാ സൂര്യനിൽ അർപ്പിക്കുന്നു, ഹോമിക്കുന്നു. ഉച്ചയ്ക്ക് ഞാൻ എന്തൊക്കെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിച്ചോ, അശുദ്ധിയായി എന്തൊക്കെ നടന്നുവോ അതിനെയൊക്കെ ഞാനിതാ ആത്മാവിൽ അർപ്പിക്കുന്നു. വൈകുന്നേരം ഞാൻ എന്തൊക്കെ ഇതുപോലെ പാപങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്തുവോ അതിനെ മുഴുവൻ സത്യമാവുന്ന ജ്യോതിസിൽ അർപ്പിക്കുന്നു എന്ന് മൂന്ന് മന്ത്രങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടുണ്ട്. ഈ മന്ത്രത്തിന് എന്തിന് ഇത് ജപിക്കണം, ഈ അർഘ്യം എന്തിനു കൊടുക്കണം എന്നൊക്കെ ചോദിച്ചാൽ, അർഘ്യപ്രദാനത്തിനൊക്കെ കാരണം പൗരാണികമായ ഒരു കഥ പറയും. ആ കഥയെ ഇന്റർപ്രറ്റ് ചെയ്താലേ നമുക്ക് കിട്ടൂ. കഥ എന്താണെന്ന് വെച്ചാൽ, സൂര്യനെ മന്ദേഹന്മാര് എന്ന അസുരന്മാര് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആക്രമിച്ചുകൊണ്ടേയിരിക്കും അത്രേ. അപ്പൊ ഈ അർഘ്യം ജപിച്ചിട്ട് ബ്രാഹ്മണൻ ജലവിക്ഷേപം ചെയ്യുകയാണെങ്കിൽ ആ മന്ദേഹന്മാര് അപ്പൊ അടങ്ങും. പിന്നെയും ഉച്ചയാവുമ്പോഴേക്കും അവർ പിന്നെയും പൊന്തും. അപ്പൊ ഉച്ചയ്ക്കും മന്ദേഹന്മാർക്ക് ഈ ജലത്തിനെ മന്ത്രങ്ങളാക്കി തീർത്ത് ശരമായിട്ട് അയച്ചാൽ മന്ദേഹന്മാരെ അടങ്ങും. വൈകുന്നേരം ആവുമ്പോഴേക്കും പൊന്തും. വീണ്ടും വിക്ഷേപിച്ചാൽ മന്ദേഹന്മാർ. ഈഹ എന്ന് വെച്ചാൽ ആഗ്രഹം എന്നർത്ഥം. നിരാശ, നിരീഹ എന്ന് പറഞ്ഞല്ലോ. ആഹ, ഈഹ എന്ന് വെച്ചാൽ ആഗ്രഹമാണ്. മന്ദ എന്ന് വെച്ചാൽ തമോ ഗുണം. തമോ ഗുണത്തിൽ നിന്നും ജനിക്കുന്ന തൃഷ്ണയും ഡിസ്റ്റർബൻസുമാണ് ഈഹ. നമ്മൾക്ക് പ്രാണനാണ് നമ്മളുടെ സുഖത്തിനും ആനന്ദത്തിനും ശാന്തിക്കും ഒക്കെ കാരണം. നമ്മളിപ്പോ ധ്യാനത്തിൽ ഇരിക്കുന്നതും പ്രഭാഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമായിരുന്നു ഒക്കെ പറയണതൊക്കെ പ്രാണനാണ്. ഈ പ്രാണനാണ് ഈ കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രാണൻ ദിവസവും ജാഗ്രതയോടുകൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോ അപ്പൊ തന്നെ ഫ്രഷായിട്ട് ഈ പ്രാണന് വേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ സൂക്ഷ്മമായി കിടക്കുന്ന ആഗ്രഹങ്ങളും തൃഷ്ണകളും പൊന്തി വന്നിട്ട് ആ പ്രാണനെ മുഴുവൻ തിന്നുകളയും. പ്രാണനെ മുഴുവൻ തിന്നുകളയും. നിവേദ്യം, ഭഗവാൻ വെച്ച നിവേദ്യം പിശാശി തിന്നുക എന്ന് പറയുന്ന പോലെ ഈ മന്ദേഹന്മാർ വന്നിട്ട് ഈ പ്രാണനെ മുഴുവൻ തിന്നുകളയും. പിന്നെ ഫ്രഷ്നെസ് ഉണ്ടാവില്ല. പിന്നെ ഉച്ചയാവുമ്പോഴേക്കും രാവിലെ കുറെയൊക്കെ ധ്യാനവും ജപവും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് പ്രാണനെ നല്ലവണ്ണം സംഭരിച്ച് ഹൃദയത്തിൽ സ്ഥാപിച്ചാൽ ഉച്ചയാവുമ്പോഴേക്കും ഇവർ പിന്നെയും പുറപ്പെടും. അതാണ് അസുരന്മാര് ദേവന്മാരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത്. അതാണ് ദേവാസുര സംയത്താസൻ, എപ്പോഴും സംയത്താസൻ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഉച്ചയാവുമ്പോഴേക്കും പ്രാണൻ വീണ്ടും ഡിപ്ലീറ്റ് ആവും, വീണ്ടും ചെയ്യണം. വൈകുന്നേരം ആവുമ്പോഴേക്കും വീണ്ടും ഡിപ്ലീറ്റ് ആവും, വീണ്ടും ചെയ്യണം. ഇങ്ങനെ പ്രാണന്റെ സപ്ലൈ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പ്രാണൻ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, പക്ഷെ ആ പ്രാണന്റെ സപ്ലൈയെ നിലനിർത്താൻ വേണ്ട ധ്യാനം, ജാഗ്രത, വിജിലൻസ്, തപസ് ഉണ്ടായിക്കൊണ്ടേ ഇരുന്നാൽ പ്രാണശക്തി നമുക്ക് നഷ്ടപ്പെടാതിരിക്കും, തമോ ഗുണം ബാധിക്കാതെ ഇരിക്കും. ഇങ്ങനെയാണ് ഋഷികൾ ദീർഘമായുരവാപ്പുനുവെന്ന് വേദം തന്നെ പറയുന്നത്. ദീർഘസന്ധ്യാനുഷ്ഠാനം കൊണ്ട് ഋഷികൾ ദീർഘ ആയുസ്സോടുകൂടിയും ബലത്തോടുകൂടിയും, ബലത്തിനും ആയുസ്സിനും ഒക്കെ കാരണം പ്രാണനാണല്ലോ. ആ പ്രാണശക്തി നിൽക്കുകയാണെങ്കിൽ ദീർഘമായ ആയുസ്സും ബലവും, ശരീരത്തിന് ബലവും ആയുസ്സും, മനസ്സിന് തെളിച്ചവും, ബുദ്ധിക്ക് നല്ല തെളിച്ചവും ഒക്കെ ഉണ്ടാവും ഈ പ്രാണൻ കൊണ്ട്. പ്രാണൻ കൊണ്ട് സകല രോഗങ്ങളും, ഓരോ സ്ഥലത്തിൽ പ്രാണൻ പോകുന്നത് കൊണ്ടാണ് രോഗം വരുന്നത്. നമ്മളുടെ ആധുനിക ശാസ്ത്രം എന്ത് പറയുന്നു, ബാക്ടീരിയാസ് വരുന്നത് കൊണ്ട് ഒരു ഭാഗം കേടുവന്നു പോകുന്നു എന്നാണ്. പക്ഷേ ഋഷികളുടെ മാർഗം എന്താന്ന് വെച്ചാൽ, ആ ഭാഗത്തിൽ പ്രാണൻ പോയി ആ ഭാഗം ചത്തു കഴിഞ്ഞാലേ ബാക്ടീരിയ വരുള്ളൂ. നമ്മളുടെ ശരീരം തന്നെ നോക്കുക, ജീവിച്ചിരിക്കുമ്പോഴല്ല, ചത്തു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം മണിക്കൂറുകൾക്കകം ഈ ബാക്ടീരിയാസ് ഒക്കെ വന്ന് ശരീരത്തിനെ ചീയാൻ തുടങ്ങും, ശരീരം ചീഞ്ഞു പോകാൻ തുടങ്ങും. അപ്പൊ പ്രാണൻ അതിനകത്തുനിന്ന് പോയി കഴിയുമ്പോൾ ആണ് ഈ ബാക്ടീരിയാസ് ഒക്കെ വരുന്നത്. അല്ലാതെ ബാക്ടീരിയാസ് വരുന്നത് കൊണ്ട് കേടുവന്നു പോകലല്ല, പ്രാണൻ പോകലല്ല. പ്രാണൻ ആ ഭാഗത്തുനിന്ന് വിഡ്രോ ചെയ്താൽ ആ ഭാഗത്തേക്ക് ഇതൊക്കെ കയറി വരും. അപ്പൊ പ്രാണ സപ്ലൈ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, തപസ് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പ്രാണന്റെ സപ്ലൈ കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഉള്ളിലേക്ക്. അത് പല വിധത്തിലും അത് നമ്മൾ കണ്ടുപിടിച്ചോളും. പ്രാണന്റെ സപ്ലൈ പല വിധത്തിലും, ചിലർക്ക് ചിലപ്പോൾ കുറച്ച് എക്സസൈസോ വാക്കിങ്ങോ ഏകാന്തത്തിൽ ഇരിക്കലോ നിശബ്ദമായിരിക്കലോ ഒക്കെ മതി, ജപം തന്നെ വേണമെന്നില്ല. ചിലർക്ക് ആഹാരത്തിനെ അല്പം മോഡറേറ്റ് ആയത് നിയന്ത്രിച്ച് കഴിച്ചാൽ മതി, പ്രാണൻ നിന്നോളും. അവരേ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ പ്രാണനിയന്ത്രണത്തിന് ഭഗവത്ഗീതയിൽ ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഗീത പഠിക്കും തോറും, ഞാനും തുടങ്ങി 14 വർഷമായി ഗീത, 15 വർഷമായി, ഇപ്പോ തോന്നുന്നു ഗീത ഒന്നും പിടികിട്ടിയിട്ടില്ല, വേദത്തിന്റെ മുഴുവൻ ഭാഷയമാണ് ഗീത എന്നിപ്പോ തോന്നും. കർമ്മകാണ്ഡ വേദത്തിന് വേണ്ടതൊക്കെ ഗീതയിലുണ്ട്, ജ്ഞാനകാന്ഡത്തിന് വേണ്ടതൊക്കെ ഗീതയിലുണ്ട്, ഉപാസനാകാന്ഡത്തിന് വേണ്ടതൊക്കെ ഗീതയിലുണ്ട്. ആദ്യമൊക്കെ മനസ്സ് വിചാരിച്ചു ഗീതയിൽ എന്താ ഉള്ളത്, ആത്മാവാണോ ഞാൻ ശരീരമാണോ ഒക്കെ മനസ്സ് സ്തു കുറച്ച് ഇന്റലക്ച്വൽ നോളജ്, അതല്ല ഗീത. ഇപ്പൊ തോന്നുന്നു ഗീതയൊന്നും ഇങ്ങനെ ചാടി കയറി പറയാൻ പുറപ്പെടാൻ പാടില്ലായിരുന്നു. ഇത്രയധികം ആഴം അതിനുണ്ട്. ജീവിതമാണ്, ദൈനംദിന ജീവിതമാണ്. അത് സാധാരണ ആളുകളിലേക്ക് ഇറക്കി കൊണ്ടുവരാനൊന്നും ഒരു ലിമിറ്റിന് മേലെ പറ്റില്ല. അത് നമ്മളുടെ ജീവിതം കൊണ്ട് തപസ്സുകൊണ്ട് ഓരോ കോശങ്ങൾ കൊണ്ടും പഠിക്കണം അതിനെ. അങ്ങനെ പഠിച്ചാലേ അത് മനസ്സിലാവൂ. അപ്പൊ പ്രാണവിദ്യ അതിനകത്തുണ്ട്, മനോനിയന്ത്രണ വിദ്യ അതിനകത്തുണ്ട്, എല്ലാം അതിനകത്തുണ്ട്. ഉപാസനയുണ്ട്, ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്, എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് സയൻസ് ആണ്, സമ്പൂർണ്ണ ശാസ്ത്രമാണത്. അപ്പോ ഈ പ്രാണനെയും വാക്കിനെയും നിയന്ത്രിച്ചുകൊണ്ട് കൂപേയഥാ ഗാഢജലെ, ഒരു കിണറ്റിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട സാധനം അന്വേഷിക്കാൻ പോകുന്ന പോലെ അന്തർനിമജ്യ ഉള്ളിൽ ഈ പ്രാണനും മനവും നിയന്ത്രിതമാകുമ്പോ തന്നെ, വാക്കും നിയന്ത്രിതമാകുമ്പോ തന്നെ നമുക്കൊരു അന്തർമുഖത സൃഷ്ടി സ്വയം സംജാതമാകും. പ്രത്യക് പ്രവാഹം ഉണ്ടായി തുടങ്ങും. പുറമേക്ക് പ്രവഹിക്കുന്ന ചിത്തവൃത്തി അന്തർമുഖമായി പ്രവഹിച്ചു തുടങ്ങും. അങ്ങനെ അന്തർമുഖമായി പ്രവഹിച്ചു തുടങ്ങുമ്പോ തഥാ അന്തർനിമജ്യ ബുദ്ധിയ ശിതയ, സൂക്ഷ്മമായ ബുദ്ധി, ബുദ്ധി അപ്പോഴാണ് സൂക്ഷ്മമാവുക. ബുദ്ധി ശുദ്ധമാവുമ്പോ സൂക്ഷ്മമാവും. സൂക്ഷ്മമായി കഴിഞ്ഞാൽ നിതാന്തം എന്ന് വെച്ചാൽ തുടർന്ന് സന്തതം ചലിപ്പറ സന്തോഷമാകവേ എന്ന് രമണ ഭഗവാൻ അടുത്ത് പറഞ്ഞു. എപ്പോഴും ചലിച്ചു പോവാതെ തളർന്നു പോവാതെ സന്തോഷമായിട്ട് പ്രാണം ച വാചം ച നിയമി ചിൻവൻ, ചിൻവൻ എന്ന് വെച്ചാൽ അന്വേഷിക്കുക, തുരുതുരേ ഇൻവെസ്റ്റിഗേഷൻ ഉള്ളില്. എന്തിനെ, അഹങ്കൃതി മൂലരൂപം, ഈ അഹങ്കാരം എവിടെ പൊന്തുണു, അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണ്, ഞാൻ 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 എന്നുള്ള ചലനം എന്താണ്, അത് എവിടെ സ്പന്ദിക്കുന്നു, അതിന്റെ മൂലരൂപം എന്താണ് എന്ന് തുടർന്ന് ശ്രദ്ധിക്കുമ്പോ അഹങ്കൃതിയുടെ മൂലരൂപം എന്ന് വെച്ചാൽ അഹങ്കൃതി ആദ്യമായി ചലിക്കുന്ന ആ രൂപം, അതിന്റെ പ്രഥമ സ്പന്ദനത്തിനെ നമ്മൾ നമ്മളുടെ ഹൃദയത്തിൽ കാണും. ആ പ്രഥമ സ്പന്ദനത്തിനെ പ്രത്യക്ഷമായി നമ്മൾ ഹൃദയത്തിൽ ദർശിക്കുന്നതാണ് ചിത്ശക്തിയുടെ ചലനം. ആ പ്രഥമ സ്പന്ദനത്തിനെ വിന്ദ്യേത് നിജ അഹങ്കൃതി മൂലരൂപം, മൗനേന മജ്ജൻ മനസാ സ്വമൂല ചർച്ചൈവ സത്യാത്മവിചാരണം സ്യാത് ഏഷോഹം ഏതന്ന മമ സ്വരൂപം ഇതി പ്രമാം സത്യവിചാരണ അംഗം. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല, മനസ്സല്ല, ശരീരമല്ല, ബുദ്ധിയല്ല എന്നൊക്കെ അല്ല അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സത്യാത്മവിചാരത്തിന് സഹായമാവും, പക്ഷെ അതൊന്നും ആത്മവിചാരമല്ല എന്നാണ്. യഥാർത്ഥ ആത്മവിചാരം ഈ ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കുന്നു, അതിന്റെ ഉദയസ്ഥാനം എന്താണ് എന്ന് ശ്രദ്ധിക്കുക. അതിനെ എങ്ങനെ ശ്രദ്ധിക്കും, അഹങ്കാരത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങാം. നമ്മളെ ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുമ്പോ, നമ്മളെ ആരെങ്കിലുമൊക്കെ അപമാനിക്കുമ്പോ, നമ്മളെ ആരെങ്കിലുമൊക്കെ സ്തുതിക്കുമ്പോ ഇതിന്റെ സ്പന്ദനം നമ്മൾ കാണും. ആ സ്പന്ദനം കാണുമ്പോ ആ സ്പന്ദനത്തിനെ ഉള്ളുകൊണ്ട് ചെകഞ്ഞുകൊണ്ട് തന്നെ പോവുക. അതെങ്ങനെ സ്പന്ദിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക, മൂലമായി എവിടെ ഉദിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധാചക്ഷുസ്സുകൊണ്ട് ഈ ആദിസ്പന്ദനത്തിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ആദിസ്പന്ദനം തന്നെയാണ് ഗണപതി. ആദ്യമായി പൊന്തുന്ന സ്പന്ദനമാണ് ഗണപതി, ഗജഹ. ആ മൂലസ്പന്ദനത്തിനെ കണ്ടെത്തിയാൽ അദ്ദേഹം ഗജൻ ആവും. ഗജത്തിന് തിരിച്ചിട്ടാൽ എന്താ, ജഗ, ജഗത്ത്. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ജഗത്താവും, ചലന രൂപമായിട്ട് മാറും, പ്രപഞ്ചമായിട്ട് മാറും. അത് പിന്നോട്ട് പോകുന്നതാണ് ജഗത്തല്ല ഗജം. ഗജം ഉമാസുതനാണ്. ഉമാ എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യയാണ്, പ്രണവത്തിന്റെ സ്വരൂപമാണ് ഉമാ. ആ പ്രണവാകാരമാണ് വിഘ്നേശ്വരൻ. വിഘ്നേശ്വരൻ എന്നൊക്കെ പുരാണ സങ്കല്പം പറയുന്നത് ഈ പ്രഥമസ്പന്ദനമാണ്, ആദ്യ പുത്രനാണ്, ശിവന്റെ ആദ്യ പുത്രനാണ്. ആ സ്പന്ദനത്തിനെ നമ്മളുടെ ഉള്ളിൽ അന്വേഷിച്ച് കണ്ടെത്തണം. ആ സ്പന്ദനം കൂപേയഥാ ഗാഢജലേ, മജ്ജനം, ഇവിടെ മുങ്ങുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉള്ളിൽ മുങ്ങി അന്വേഷിക്കുക. മുങ്ങുക എന്ന് വെച്ചാൽ ഉള്ളിൽ എങ്ങനെ മുങ്ങും, ഒരിടത്ത് ഭഗവാൻ ഉപദേശസാരത്തിൽ പറയുന്നുണ്ട് തലകുത്തി ഉള്ളിൽ വീഴും എന്നാണ്. സദർശനത്തിൽ തന്നെ വരുന്നത് പതേത് അഹന്ത പരിബുഗ്ന ശീർഷ, തലകുത്തി ഉള്ളിലേക്ക് വീഴുക എന്നാണ്. എന്നുവെച്ചാൽ അഹന്ത ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങനെ ശ്രദ്ധ തിരിഞ്ഞ് തന്നെ തന്നെ താൻ എന്താണ്, ഞാൻ എന്താണ്, ഞാൻ എന്താണ് എന്ന് തുടർന്ന് അന്വേഷിച്ച് ഞാൻ എന്നുള്ള മന്ത്രത്തിനെ സദാ സ്പന്ദിപ്പിച്ചുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് ഗൃഹത്തില് ദൈനംദിന ജീവിതത്തിൽ ഇരിക്കുമ്പോ ഓരോ ചലനത്തിലും നമുക്ക് ഇതിന്റെ ചലനം കാണാം. ബാക്കിയുള്ള മന്ത്രം പോലെ നമ്മൾ ജപിച്ചിട്ടില്ലെങ്കിലും ഇത് നമ്മൾ വിട്ടുപോകില്ല. കാരണം നമ്മൾ സദാ ഇത് ജപിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ ചലനം കാണാം, ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ ചലനം കാണാം, ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ ചലനം കാണാം, എന്റെ പൊസിഷൻ നഷ്ടപ്പെട്ടാൽ ഈ ചലനം കാണാം, എനിക്ക് കിട്ടേണ്ട പ്രൊമോഷൻ വേറെ ആർക്കെങ്കിലും കിട്ടിയാൽ ഇതിന്റെ ചലനം കാണാം. ഓരോ സമയത്തും ഇതിന്റെ ചലനം കാണാം. ഈ ചലനം സഹജമായി നാച്ചുറലായി ഉള്ളിൽ വരുമ്പോ ശ്രദ്ധിച്ചുകൊണ്ട് ആഴ്ന്ന ഹൃദയത്തിൽ മുങ്ങുകയാണെങ്കിൽ ആ ചലനം നിശ്ചലമായ അധിഷ്ഠാനത്തിൽ സ്വരൂപസ്ഥിതിയിൽ നമ്മളെ കൊണ്ടുപോകും. ആ സ്വരൂപസ്ഥിതി തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. ഇതാണ് ഹൃദയവിദ്യ എന്ന് പറയുന്നത്. ഇത് ബുദ്ധിയുടെ വിദ്യയല്ല, ഹൃദയവിദ്യ, ഹാർദവിദ്യയാണ്. ഈ ഹൃദയവിദ്യ തന്നെയാണ് ഭഗവാൻ ഇനി തുടർന്ന് പറയുന്നത്. ഈ രണ്ടു മൂന്ന് ശ്ലോകം വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഈ പ്രഥമ സ്പന്ദനം അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതിയാണ് ബ്രഹ്മസ്ഥിതി എന്ന് പറഞ്ഞു. നാൻ ഉദിയാതുള്ള നില, നാം അതുവായി ഉള്ള നില, സത്യാസ്ഥിതി ന അഹമുദേതി എത്ര, അഹമുദിക്കാത്ത സ്ഥിതിയാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ അതിന് ഇത്രയധികം ആഴമുണ്ട്. ആഴത്തിൽ അഹം ഉദിക്കാത്ത സ്ഥിതി, അല്ലാതെ സ്ഥൂലമായ അഹം എന്ന് പറയാതിരിക്കലല്ല, ആഴത്തിൽ ഉദിക്കാത്ത ആ സ്ഥിതിയാണ് സാക്ഷാത്കാര സ്ഥിതി എന്ന് പറഞ്ഞു. തുടർന്ന് നാളെ കാണാം.
യഥോ മം ആത്മാ ഭവസിത്വമേവ തതോന വാച്യം മമ കിഞ്ചിത് അസ്തി യഥാതവേഷ്ടം കുരുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീ പതയേ. ഹര ഹര മഹാദേവ്.